പ്രിസലോ പിള്ളേര് ബൈബിൾ വായിക്കുമ്പോൾ ദൈവം ഏദന്റെ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരെ വിളിക്കുന്നൊരു ഭാഗമുണ്ട്. ആദമിനി എവിടെയാണ്? ആദം വേറെ അറിയൂ. നമ്മളോട് ആ ഭാഗം വായിക്കാനായിട്ട് പറഞ്ഞാല് നമ്മളെങ്ങനെ, ഏത് ട്യൂണിലായിരിക്കും വായിക്കുന്നത്? നമുക്കൊന്ന് പറയാമോ, ആദമെ നീ എവിടെയാണെന്ന് ദൈവം ചോദിച്ചതിന്റെ ട്യൂൺ ഒന്ന് പറയാമോ നിങ്ങൾക്ക്? വട്ട് യു തിങ്ക്? രണ്ടാമതായിട്ട്, നിന്റെ സഹോദരൻ എവിടെയാണെന്ന് ചോദിക്കുന്നതിന്റെ വാക്കുകളല്ല അതിന്റെ ട്യൂൺ, നിങ്ങൾ എങ്ങനെയാ വായിക്കുന്നത്? അലറിക്കൊണ്ട്, ദേഷ്യപ്പെട്ട്, ആദമെ നീ എവിടെയാണ്? അതൊരു പിതാവിന്റെ ഹൃദയത്തോടെ, ആദമേ നീ എവിടെയാണ്? അല്ലെങ്കിൽ തന്റെ സൃഷ്ടി നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ഹൃദയത്തകർച്ചയോടെ, ആദം വേറെ അറിയൂ. ഇതിലേതാണ് നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അനുസരിച്ചായിരിക്കും നമ്മൾ ആ വേദഭാഗം വായിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സുവിശേഷ വേലയുടെ കുറവോ ദൈവവചന പ്രസംഗത്തിന്റെ ഇല്ലായ്മയോ ഒന്നുമല്ല. സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സഭയിലുള്ളവർ ദൈവത്തെ എല്ലാ ദിവസവും കേൾക്കുന്നില്ല എന്നുള്ളതാണ് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്നുകൂടെ പറയാം, ദ പ്രോബ്ലം ഓഫ് ദ ചർച്ച് ഈസ് ദേ ആർ നോട്ട് ഹിയറിംഗ് ദ വോയിസ് ഓഫ് ദ ഗോഡ് ഡെയിലി. ബൈബിൾ സൊസൈറ്റിയുടെ കോട്ടയത്തെ ബ്രാഞ്ചില് അവിടെ മുകളിൽ വലിയൊരു അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചു. ബസ്സിലൊക്കെ പോകുമ്പം എല്ലാവരും കാണും അത്. ഇന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചുവോ? ഈ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നമ്മുടെ ഭവനത്തിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യം, ഡിഡ് യു ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ? വീട്ടിലിറങ്ങുന്നിടത്ത് ഒരു പ്രിന്റൌട്ട് എഴുതി ഒട്ടിച്ചു വെക്കണം, ഇന്ന് ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടുവോ? പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആഗ്രഹം നാം ദൈവത്തെ കേൾക്കുക എന്നുള്ളതാണ്. പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചത്, എഫഫ്രാസ് പ്രാർത്ഥിച്ചതൊക്കെയും അവർ ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ മനസ്സ് നമുക്കൊന്ന് വായിക്കാം. അതിന്റെ സങ്കീർത്തനങ്ങൾ 81 സങ്കീർത്തനത്തിന്റെ 8 വാക്യം നമുക്ക് വായിക്കാം. സാംസ് 81:8 81 സങ്കീർത്തനത്തിന്റെ 8 വാക്യം.
എന്റെ ജനമേ കേൾക്കുക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും.
നമ്മൾ ആ ഏത് ടോണിൽ ജോജി വായിച്ചത് കറക്റ്റാണ്, എങ്കിലും ആ ടോണിൽ ഒന്ന് വായിക്കുക. ഹിയർ ഓ മൈ പീപ്പിൾ, കേൾക്കുക ഇസ്രായേലേ, ഹിയർ മീ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. താട്ട് വായിക്കാം. ദൈവത്തിന്റെ പരാതി ഇതാണ്, എന്റെ ജനം എന്റെ വാക്ക്, ഇംഗ്ലീഷില് എന്റെ ജനം എന്റെ വോയിസ് കേൾക്കുന്നില്ല എന്നുള്ളതാ. മൈ പീപ്പിൾ, അന്യജാതികളല്ല കേട്ടോ, ദേ ഡിഡ് നോട്ട് ലിസൺ ടു മൈ വോയിസ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ദൈവശബ്ദം കേട്ടോ? കർത്താവിന്റെ ശബ്ദം, അതിന്റെ 13 വാക്യം ഒന്ന് വായിക്കാമോ? 13 അയ്യോ എന്നുള്ളത് മലയാളമാണ്, ഇംഗ്ലീഷിൽ ഓ കർത്താവ് പറയ. ഓ ദാറ്റ് മൈ പീപ്പിൾ ഹാഡ് ഹെർക്കൺഡ് ഇംഗ്ലീഷിൽ ലിസൺഡ് അൺ ടു മീ. ഞാൻ ഇസ്രായേൽ കർത്താവ് ആഗ്രഹിക്കുകയാണ് എന്റെ ജനം എന്റെ വാക്കുകൾക്കെയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാന്ന് ഞാൻ പറയാൻ പോവാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ശ്രദ്ധിക്കുക, ടു നോ ഗോഡ്സ് വിൽ ആൻഡ് ടു ഡു ഗോഡ്സ് വിൽ. ദൈവത്തിന്റെ ഹിതം എന്തെന്നറിയുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. കർത്താവ് ഒരു ഭാഗ്യവാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരിക്കണം, ഇനി എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയുക, ആ ഇഷ്ടം ഭൂമിയിൽ ചെയ്ത് തീർക്കുക. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു വാഞ്ച എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള ഒരു വാക്യങ്ങൾ ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, യഹോവേ നിന്റെ വഴികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ പാതകളിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. യഹോഭക്തനായ പുരുഷൻ ആരാ പറയാം, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. പ്രിയ സൗരങ്ങളെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പറയുന്ന ഒരു റീസൺ ഇതാണ്, എനിക്കെന്തില്ല, എനിക്ക് സമയമില്ല. നമ്മളെല്ലാവരും പറഞ്ഞൊരു കാരണമാണ്, എനിക്ക് സമയമില്ല. ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നൊരു വാക്കുണ്ട്, ഇങ്ങനെ പറയത്തില്ലെങ്കിലും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നറിയോ. പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ലോർഡ് യു നോ ദാറ്റ് ഐ ആം എ ബിസി മാൻ. 10 മിനിറ്റ് സമയമുണ്ട്, എന്തെങ്കിലും നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ 10 മിനിറ്റിനുള്ളിൽ നീ എന്നോട് സംസാരിക്കണം. പ്രിയമുള്ളവർ, അങ്ങനെയല്ല. നിങ്ങൾ പറ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകൾ എഴുതാൻ എത്ര സമയം എടുക്കും? ഇന്നത്തെ പ്രിന്റർ ഹൈ സ്പീഡ് പ്രിന്റേഴ്സൊക്കെ ഒറ്റയടിക്ക് ഫ്ലാഷ് കൊണ്ട് ആ 10 സെക്കൻഡ്, അതിലും സ്പീഡുള്ളതാണ് ദൈവം. പക്ഷേ 40 ദിവസം കൊണ്ടാണ് ദൈവം അത് മോശയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ഹാൻഡ് റൈറ്റിങ്ങിന് ഇച്ചിരി സമയമെടുത്താലും കുറച്ച് സമയം എടുക്കത്തുള്ളൂ, ഹാർട്ട് റൈറ്റിംഗ് ഇറ്റ് നീഡ്സ് മോർ ടൈം. നമ്മുടെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിൽ എഴുതും. പ്രിയസൗരങ്ങളെ, ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് കർത്താവിനെ കേൾക്കുവാനായിട്ട് ഒന്നാമത്തെ കാര്യം, കർത്താവിനെ എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക, ദൈവത്തെ എങ്ങനെയാണ് കേൾക്കുക? അനേക പ്രത്യേക ജീവനക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഹൗ വി ക്യാൻ ഹിയർ ഗോഡ്. ദൈവത്തെ എങ്ങനെ കേൾക്കും? ദൈവത്തിന്റെ ശബ്ദം എങ്ങനെ തിരിച്ചറിയും? ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണ്? ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അറിയത്തില്ല ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെ ഞാൻ തിരിച്ചറിയും. വളരെ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നിന്ന് വെളിപ്പാടുകൾ പ്രാപിച്ച ഒരു മനുഷ്യനെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, കർത്താവേ നീ എനിക്കതുപോലെ, ഐ ആം റിസറക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ക്രൈസ്റ്റ്, കർത്താവിനോടുകൂടെ ഉയർപ്പിച്ചിരുത്തിയിരിക്കുന്നു എന്ന് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ നീ എനിക്കിതുപോലെ ഒരു വെളിപ്പാട് തരണം. സ്കൂളായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം വായിച്ചപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഞാനൊരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ 100 പ്രാവശ്യം ഞാൻ എഫേസ്യ ലേഖനം വായിച്ചു. അങ്ങനെ 100 പ്രാവശ്യം വായിച്ചതിന് ശേഷം ഞാൻ സാവധാനം അവിടെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഒരു വെളിപ്പാട് തന്നു. ബക്സിംഗ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ അദ്ദേഹം പറയുകയാണ്, നമുക്കറിയാം ഹിന്ദു ബാങ്കിൽ നിന്ന് വന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഐ ഹാവ് റെഡ് ദ ഹോൾ ബൈബിൾ ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ്. ഇത്ര തവണ വായിച്ചാൽ ദൈവം സംസാരിക്കുന്നല്ല ഞാൻ പറയുന്നത്, പ്രാഥമികമായി ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെ. ദൈവവചനം വായിക്കാൻ അറിയാത്ത ആരും ഈ ചർച്ചിലുണ്ടെന്ന് തോന്നുന്നില്ല. അനേക ഭാഷകളിൽ വായിക്കുന്നവരുണ്ട് ഇവിടെ. പ്രിയ സഹോദരങ്ങളെ, ഇഫ് യു ആർ നോട്ട് റീഡിംഗ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, യു കാനോട്ട് ഹിയർ ദ വോയിസ് ഓഫ് ദ ലോർഡ്. പ്രാഥമികമായും ദൈവം സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അതെപ്പോഴൊക്കെയാ വായിക്കേണ്ടത്? ഒരു വാക്യം ഒന്ന് കാണിക്കാം, പ്രോവർബ്സ് 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം, സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദിവസം പ്രതി എന്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എന്റെ വാതിൽക്കട്ടളക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെയാണ്. ആഴ്ചതോറും ദിവസം പ്രതി എന്റെ പടിവാ കർത്താവ് പറഞ്ഞോട്ടെ, എന്റെ പടിവാതിൽക്കൽ എന്ത് ചെയ്യ, ജാഗരിച്ചു. എന്റെ വാതിൽ കർത്താവിന്റെ വാതിൽക്കട്ടള എങ്ങനെ എനിക്കറിയില്ല, എന്റെ വാതിൽക്കട്ടളയ്ക്കൽ കാത്തുകൊണ്ട് വെയിറ്റിംഗ് അറ്റ് വാച്ചിങ് ഡെയിലി അറ്റ് മൈ ഗേറ്റ്സ്. ശ്രദ്ധിക്കണേ വാക്യങ്ങളെ, വെയിറ്റിംഗ് അറ്റ് ദ പോസ്റ്റ് ഓഫ് മൈ ഡോർസ്. രണ്ടാമതായി, ഒന്നാമതായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തിരുവചനം ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് വരെ ദൈവചനമാണെന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇറ്റ് ഇസ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനമാണ് എല്ലാ തിരുവെഴുത്തും, ദൈവശാസ്യമാണ്. രണ്ടാമതായി, ദൈവം നമ്മോട് സംസാരിക്കുന്നത് തൻ്റെ ആത്മാവിലൂടെയാണ്. നമ്മൾ ശിവസാർ സംസാരിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. റോമലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വളരെ ഹൃദ്യമായിട്ട് സംസാരിക്കും. വളരെ ശ്രദ്ധിച്ചിരിക്കണമേ. ഫിലിപ്പോസ് നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയിൽ ഭയങ്കര തിരക്കോടുകൂടെ സമരിയായിൽ ഭയങ്കരമായിട്ട് തിരക്കിൽ സുവിശേഷം എഴുതുകൊണ്ടിരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, തെക്കോട്ട് പോവുക. തെക്കോട്ട് പോയപ്പോ അവിടെ നിർജ്ജന പ്രദേശത്ത് ആരുമില്ലാത്ത, എന്നാലും ചോദിക്കുക, തിരക്കിട്ട് സുവിശേഷ വല്ല ചെയ്യുന്ന ഒരാളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ആരുമില്ലാത്തടത്ത് പോവാൻ. ഇനി അവിടെ ചെന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് അവനെ കാണിച്ചൊരു തേര് വരിക. ഈ തേര് നിർത്തുമെന്ന് എന്താ ഗ്യാരണ്ടി? ഇവിടെ ഡ്രോപ്പിംഗ് ഒക്കെ, ചില ഡ്രോപ്പിംഗ് ചോദിക്കുന്ന ബൈക്ക് പോലും ചിലപ്പോൾ നിർത്താറില്ല. അങ്ങനെയാണെങ്കിൽ ആ മന്ത്രി വരുന്ന തേര് നിർത്തുന്നു ഒരുത്തൻ, ഏതോ ഒരുത്തൻ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേരിനടുത്തോട്ട് ചേർന്ന് നടക്കാൻ പറഞ്ഞു, ചേർന്ന് നടന്നു, സ്പീഡ് കൂട്ടി. കണ്ടോ കർത്താവ് ഡ്രൈവ് ചെയ്യുന്നുണ്ടോ ഫിലിപ്പോസിനെ? അത് കഴിഞ്ഞപ്പം ഏശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിക്കുന്നത് കേട്ടു. കേട്ടപ്പോ ചോദിച്ചു, നീ ഇപ്പോൾ വായിക്കുന്നത് ഗ്രഹിക്കുന്നു? അവൻ പറഞ്ഞു, എങ്ങനെയാ ഒരാൾ അർത്ഥം മനസ്സിലാക്കി തരാതെ എങ്ങനെയാ ഗ്രഹിക്കുന്നത്? ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാ. അവൻ റൈറ്റ് ടൈമിൽ വായിച്ച കാര്യം കണ്ടോ, അറുക്കാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. ഞാൻ ചോദിക്കുന്ന ബൈബിളിൽ വേറെ ഏത് ഭാഗം വായിച്ചാൽ യേശുവിനെ കുറിച്ച് ഇത്ര ക്ലിയറായിട്ട് സൂചന പറയാൻ പറ്റും? കറക്റ്റ് ദൈവത്തിന്റെ ആത്മാവ് അതുപോലെ അത് വായിച്ചു. അപ്പൊ കയറിയിരിക്കാൻ പറഞ്ഞു, കയറിയിരുന്ന് തേരിലിരുന്ന് സുവിശേഷം പറഞ്ഞോ, വളരെ കൂളായിട്ട് തേരിലൊക്കെ ഇരുന്ന സുവിശേഷം പറയുന്നു. സുവിശേഷം പറഞ്ഞ് വെള്ളമുള്ള സ്ഥലത്തെടുത്തിപ്പോ അവനെ സ്നാനപ്പെടുത്തി ആണ്ട് ആത്മാവ് എടുത്തുകൊണ്ടുപോയി. പ്രിയസ്വരങ്ങളെ, നമ്മുടെ ഒരു പ്രോബ്ലം ആണെന്ന് അറിയാം. 10-15 വർഷമായതുകൊണ്ട് നമ്മളൊരുത്തനെ കണ്ടാൽ ആദ്യം പറയും, നമ്മളെല്ലാവരും പാപികളാണ്, പോയിന്റ് നമ്പർ 1. പിന്നെന്താ, പാപത്തിന്റെ ശമ്പളം മരണമത്ര, പോയിന്റ് നമ്പർ 2. പിന്നെ എന്തുവാ പ്രിയ സൗരങ്ങളെ, ഇതെല്ലാം നമ്മൾ പറയണം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ നാവിൽ കർത്താവ് തരും. നമ്മൾ വാ തുറന്നാൽ മതി, അത് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നെ കഴിഞ്ഞ ദിവസത്തിൽ എൻകറേജ് ചെയ്തൊരു കാര്യം ഞാൻ സൗരനോട് സംസാരിച്ചു. ഇവിടെ ഇവാഞ്ചലിസത്തിന് ട്രെയിനിങ്ങിന് വന്ന ഒരു ഫോറിനർ, ഒരു സായിപ്പ്, പുള്ളിക്കാരൻ്റെ ഒരു അനുഭവം പേഴ്സണൽ ഇവാഞ്ചലിസത്തിന് ട്രെയിനിങ് കൊടുത്തപ്പോൾ പറഞ്ഞു. അദ്ദേഹം പ്ലെയിനിൽ വന്നപ്പോൾ കുറച്ചു നാൾ മുമ്പാണ് എയർ ഹോസ്റ്റസ് ചായയൊക്കെ ആയിട്ട് വന്നു, ഹായ് ഒക്കെ പറഞ്ഞു, നിങ്ങൾ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവരെ. അപ്പം പുള്ളി ചോദിച്ചു, വെയിറ്റ് 1 മിനിറ്റ്, ഞാനൊരു ചോദ്യം ചോദിക്കാം. വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചു കേട്ടോ. ആ എയർ ഹോസ്റ്റസിനോട് ചോദിച്ചു, ഇപ്പോൾ ഈ പ്ലെയിൻ തകർന്നാൽ നിങ്ങൾ താഴോട്ട് പോകുമോ മുകളിലോട്ട് പോകുമോ? അവരൊന്ന് പറഞ്ഞു, അവര് അങ്ങനെ ചോദ്യം ആരും, അവർ 100 കണക്കിന് യാത്രക്കാരെ കണ്ട സ്ത്രീ, അവര് പറഞ്ഞു, ഞാനിപ്പോ വരാം സാർ, ഞാനിപ്പോ വരാം. തിരക്ക് ആദ്യത്തെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. അവര് ചായ എല്ലാം കൊടുത്ത് സെർവിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചിന്ത, നിങ്ങൾ അങ്ങനെ പറഞ്ഞേ ഈ പ്ലെയിൻ തകർന്നാൽ എല്ലാവരും എങ്ങോട്ടേ പോകത്തുള്ളൂ, നിങ്ങളെങ്ങനെ മുകളിലോട്ട് പോകുന്നേ? വളരെ വ്യക്തമായി സുവിശേഷം പ്ലെയിനിൽ വെച്ച് പറഞ്ഞപ്പോൾ അയർവശസ് അവിടെ മുട്ടുകുത്തി കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഹാലലൂയ്യ. ദൈവത്തോട് പറ, കർത്താവ് ഞങ്ങൾക്ക് സുവിശേഷം പറയാനൊന്നും അറിയത്തില്ല, നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ സത്യസുവിശേഷത്തെ പറയുവാൻ എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് പറയുന്നോർത്ത് ഭാരപ്പെടേണ്ട, തക്ക സമയത്ത് പറയാനുള്ള വാക്ക് ദൈവം നമുക്ക് തരും. ഹാലലൂയ്യ. ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. മൂന്നാമതായി, സാഹചര്യങ്ങളോട് ദൈവം നമ്മോട് സംസാരിക്കും. സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങളോടെ ദൈവം, സുവിശേഷകളുടെ ബന്ധത്തിൽ മാത്രമല്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ചർച്ചിൽ എല്ലാവരും പ്രാർത്ഥിക്കും, ദൈവം നീനോട് സംസാരിക്കണമേ. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ചർച്ചിൽ മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്, ദൈവം ആത്മാവാണ്. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന കൊടുത്തിട്ട് തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്, ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല, ശേഷം 30 വായിക്കുന്നു, അവിടെ പറയുന്നുണ്ട് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് നിങ്ങളുടെ ബലം. എന്നിട്ട് പറയാണ്, അപ്പൊ അവര് പറഞ്ഞില്ല, ഞങ്ങൾ തുരകമെന്നാണ് എങ്കിൽ മലയാളത്തിൽ എഴുതിക്കും, ഞങ്ങൾ സ്വിഫ്റ്റ് ഹോഴ്സസ് എന്നാ, ഞങ്ങൾ വേഗമുള്ള കുതിരകളിൽ കയറി ഓടുക. കറുത്ത പറഞ്ഞ് വെറുതെ ഓടുക, മറ്റോമാര് ഹൈ പട്ടണം പിടിക്കാൻ പോയാലിരിക്കും. അടുത്ത വചനം എന്നറിയോ, ശ്രദ്ധിക്കണം, യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അടുത്ത വചനം ശ്രദ്ധിക്കണം, കർത്താവ് നിങ്ങൾക്ക് കഷ്ടതയുടെ അപ്പവും പിന്നെ ക്ലേശത്തിന്റെ ജലവും മാത്രം തന്നാലും. അപ്പൊ നമ്മൾ എന്താ കർത്താവ്, കഷ്ടതയുടെ അപ്പം മാത്രമല്ല ഉള്ളോ, ഇടയ്ക്കൊരു ഒരു ഹാപ്പിനെസിന്റെ അപ്പം കൊടുത്താ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും മാത്രം, ഐസിയ 30:21, ജലവും മാത്രം തന്നാലും. ഇപ്പൊ നമ്മൾ ചോദിക്കുക, ദൈവം എന്തൊരു കഷ്ടം അല്ലേ, നമ്മളോട് ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥനക്കാരല്ലേ, നിങ്ങൾക്ക് എന്തോ ഇത്ര കഷ്ടത്തിന്റെ അപ്പവും ക്ലേശത്തിന്റെ ജലവും. അപ്പൊ നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പക്ഷെ കർത്താവ് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും മാത്രം തന്നാലും, പറയാമോ ഒരു കാര്യം ഗ്യാരണ്ടീഡാ, എന്താണെന്നറിയാമോ, ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. ഹാലലൂയ്യ. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നീ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഹാലലൂയ്യ. പ്രിയമുള്ളവരെ, കഷ്ടത്തിന്റെ ജലവും ക്ലേശത്തിന്റെ വെള്ളവും മാത്രം കുടിക്കുന്നതോട് ഞാൻ ചോദിക്കട്ടെ, ഇതൊരു വലിയ അനുഗ്രഹമാ. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. ഹാലലൂയ്യ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലെ പോവുക എന്നുള്ള ശബ്ദം ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവർ, ഇത് പുതിയ നിയമത്തില് ഇതൊരു ദിവസവും ശാപത്തെ ദിവസവും ഞായറാഴ്ചയോ ഉള്ളൊരു കാര്യമല്ല. അത് മാത്രമല്ല, എവറി ഡേ 365 days a year, പിന്നെ 24 hours a day, ഇത് പോസിബിളാ? ഇതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എനിക്കറിയില്ല. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, പ്രിയമുള്ളവർ, ഇനിയും ആളുകൾ ഈ ദൈവശബ്ദത്തെയൊക്കെ ഒരു സ്ഥലത്തൊതുക്കുക. നമ്മൾ ഈ പള്ളിയിലൊക്കെ പണ്ട് പോയതുകൊണ്ട് സ്ഥലത്ത്, പ്രിയമുള്ളവർ, നമ്മൾ ഓഫീസിലിരിക്കുമ്പോൾ, ഓഫീസിൽ നമ്മുടെ അടുത്ത് ആരുണ്ടെന്നറിയോ, വിശ്വസിച്ചോട്ടെ, ഓഫീസിൽ ആരുണ്ട്? കർത്താവുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഓഫീസിൽ കർത്താവുണ്ടെന്ന്? വളരെ എന്നാ പറയുന്നത്, തിരക്കുള്ള സ്ഥലത്ത് വണ്ടി ഓടിക്കുക, ആര് കൂടെയുണ്ട്? കർത്താവ് കൂടെയുണ്ട്. നമ്മൾ കൂടെ ഇല്ലെന്ന് വിശ്വസിക്കാത്തതുകൊണ്ട് നമ്മൾ സ്തുതികളും സ്തോത്രങ്ങളും പറയാത്ത, പാട്ടുകൾ പാടാത്ത, ദൈവത്തെ ആരാധിക്കാത്തത്. പ്രിയ സഹോദരൻ, നിനക്ക് ദൈവം കാറ് തന്നതിനാന്നറിയോ? ദൈവത്തെ ആരാധിക്കാനാ. ബസ്സാണെങ്കിലും കോട്ടെ, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ കർത്താവ് ഒരിക്കലും ടൈം ബൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കർത്താവല്ല. അവിടുന്ന് ഇതിനോട് ബന്ധപ്പെട്ട് ഐശ്വര്യപ്രകടനം 50:4 കൂടെ വായിക്കാം. ഐശ്വര്യപ്രകടനം 50:4, ദൈവം നമ്മോട് എപ്പോഴും നമ്മോട് സംസാരിക്കുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ട് വായിക്കാം. തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് എന്ത് തന്നിരിക്കുന്നു? ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അടുത്തത്, അവൻ രാവിലെ തോറും ഉണർത്തുന്നു. പിന്നെ ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തു. ചെവി ഉണർത്തു എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളെ പഠിപ്പിക്കുക കർത്താവ്. അങ്ങനെ പഠിക്കുന്നവരെല്ലാം ഉണ്ടോ ഇവിടെ? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും ഞാൻ ഈ സഹോദരങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒറ്റ കാര്യം ഫോക്കസ് ചെയ്യും. നിങ്ങൾക്കറിയോ കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതുകൊണ്ട് വേറെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് സഹോദരൻ പറഞ്ഞ പോലെ. പക്ഷെ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്, ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ, ദി സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. കാരണം അവിടെ പോയി താമസിക്കാനുള്ളതാ. ഈ കാര്യം നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമ്മൾ ഒരു റിലിജിയനിൽ നിന്ന് വേറൊരു റിലിജിയനിലേക്ക് വരും, അത്രയേ ഉള്ളൂ. ഇതുവരെ ചെയ്യാത്ത ചില പുതിയ കാര്യം. എന്നാൽ ഇവിടെ പറയുകയാണ്, രാവിലെ തോറും എന്നെ ഉണർത്തുക, ശിഷ്യനെ പോലെ എന്റെ ചെവി ഉണർത്തുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞാൽ ഇതൊരു റിലേഷനാണ്, അതിലേക്ക് ഞാൻ വീണ്ടും കടന്നു വരിക. പ്രിയമുള്ളവരെ, യേശു കർത്താവിനോട് പിതാവായ ദൈവം എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്ക വ്യക്തമായിട്ട് സംസാരിച്ച് മൂന്ന് അവസരങ്ങൾ പറയാൻ പോവുക. നിങ്ങൾ അതൊക്കെ അറിയാം. ഒന്നാമത്തെ ഇൻസിഡന്റ് എന്താണ് പറഞ്ഞട്ടെ? എന്താണ്? സ്നാനം. യേശു സ്നാനപ്പെട്ടു, വെള്ളത്തിൽ നിന്ന് കയറി. Luke 3:21-22. വെള്ളത്തിൽ നിന്ന് കയറിയ യേശു എന്ത് ചെയ്യുമായിരുന്നു? സാവധാനം പോകും. എന്ത് ചെയ്യുമായിരുന്നു? യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ രണ്ട് കാര്യം, സ്നാനം എന്തിനെ കുറിക്കുന്നതാ? മരണമാ. രണ്ട്, പ്രാർത്ഥന. സ്വയത്തിന് മരിക്കുന്നവനോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്, പ്രാർത്ഥിക്കുന്നവനോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. രണ്ടാമതായിട്ട്, പിതാവായ ദൈവം യേശുവിനോട് പരസ്യമായി സംസാരിച്ചത് മറുരൂപമലയില്ല. മോശയും എലിയാവും പ്രത്യക്ഷരായി അവനോട് എന്ത് സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവന്റെ മരണത്തെക്കുറിച്ചാണ്. യേശു ആ സമയത്ത് അവന്റെ മരണത്തെക്കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ലൂക്കോസിൽ വായിക്കുന്നു, യേശു പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ഡെത്ത്, സ്വയത്തിന്റെ മരണം. രണ്ട്, പ്രാർത്ഥന. മൂന്നാമതായി, യോഹന്നാന്റെ സുവിശേഷം 12:28 ആ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്, യവനന്മാര് വന്നിട്ട് പറഞ്ഞു, ഫിലിപ്പോസിനെ പറഞ്ഞു വിടുക, കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആളുകൾ പറയുന്നത്, യവനന്മാരൊക്കെ കർത്താവ് ഇച്ചിരി ഫേമസ് ആയതൊക്കെ കണ്ടപ്പം കർത്താവിൻ്റെ ഒരു വലിയ ആളാക്കാൻ വേണ്ടി അവർ വന്നതാ. അവർ എനിക്ക് ഒന്നും വല്ല ഏജൻസിലോ വല്ലതും വിളിച്ചുകൊണ്ട് പോയി ഒരു പ്രീച്ചിങ് ഒക്കെ നടത്താൻ വേണ്ടി വന്ന. പക്ഷെ കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. ഡെത്ത്, മരണം. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അടുത്തത്, യേശു അവിടുന്ന് പ്രാർത്ഥിക്കുക, പിതാവേ ഹാലോവഡ് ബീവർ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. യേശുവിനോട് പിതാവ് സംസാരിച്ച മൂന്ന് ഭാഗങ്ങളിലും വി ക്യാൻ സീ ടു തിങ്സ്. ഒന്ന്, മരണം. രണ്ട്, പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവത്തിൻ്റെ ശബ്ദമാണ്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ. ഞാൻ നിങ്ങളോടൊരു വളരെ വ്യക്തിപരമായ ഒരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അപ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവനാ. മുമ്പോട്ട് നാം എങ്ങനെയായിരിക്കണം, അടുത്ത സ്റ്റെപ്പുകൾ നാം എങ്ങോട്ട് വെക്കണം, അബൌട്ട് അവർ ചിൽഡ്രൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ, എല്ലാത്തിനെ കുറിച്ചും ദൈവത്തോട് നാം ചോദിച്ചാൽ നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. ഇപ്പോഴുള്ളവരെ, ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിക്കാൻ ആഗ്രഹിക്കുക. ഈ നാളുകൾ കഴിയും തോറും ആളെ ഈ ലവോദിക്ക സഭയിലൊക്കെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും പ്രാർത്ഥനയും കൂട്ടായ്മയും കയ്യടിയും ക്യാമ്പും ഒക്കെ ആയിട്ട് ഭയങ്കര പരിപാടി നടക്കുമ്പം കർത്താവ് എവിടെ നിൽക്കുക? വാതക്കിൽ നിന്ന് മുട്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ആ സഭയിൽ അവിടുത്തെ പ്രസംഗിക്കുന്നവനടക്കം ആരും ദൈവശബ്ദം എന്ത് ചെയ്യുന്നില്ല. അവിടെ കർത്താവ് പറയാണ് കന്നഡത്തിൽ, യാരാദരു, ആരെങ്കിലും ഈ ശബ്ദമൊന്ന് കേട്ട് ആ വാതിലൊന്ന് തുറന്നിരുന്നെങ്കിൽ ഞാൻ ആ സഭയുടെ അകത്തേട്ട് വരും, ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ആഹാരം കഴിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുക എന്നിരിക്കട്ടെ. ദിവസം പ്രതി ദൈവശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുകയില്ല. എല്ലാ ദിവസവും തെറ്റിദ്ധരിക്കുക, എല്ലാ ദിവസവും കർത്താവിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്നവനെ കർത്താവിന് ഗംഭീരനാദവും പ്രധാനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയത്തുള്ളൂ. എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കുന്നവനെ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴികയിൽ അത് കേൾക്കാനായിട്ട് പറ്റത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇത് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയിൽ മാത്രമേ, അതാണ് നാം ദൈവത്തിൽ കേട്ടത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുവിനോടും ആകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ, ഇപ്പം നമ്മൾ പലരും തീരുമാനം എടുത്തിരിക്കുന്ന തീരുമാനം ഞാൻ പറയാം, 2013 നടന്നില്ല. നമ്മൾ അനേകർ ചിന്തിക്കുന്ന കാര്യമാണ്, ഉദ്ദേശം പോലെ ബൈബിൾ വായന നടന്നില്ല, പ്രാർത്ഥനയും നടന്നിട്ടില്ല, പിന്നെ ഒന്നും നടന്നിട്ടില്ല. നമ്മൾ കലണ്ടറിലൊക്കെ നോക്കുക, ഒരു കാര്യം ചെയ്തേക്കാം, 1 ജനുവരി മുതൽ എന്ത് ചെയ്തേക്കാം, അനേകർ തീരുമാനിച്ചിട്ട് നമുക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, 1 ജനുവരി വരെ എന്തിനാ കാത്തിരിക്കുന്നത്? ഇന്ന് തന്നെ തീരുമാനിക്കുക, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രയോറിറ്റി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ബ്ലോഗില് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയ ഒരു കഥ പോലെ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾ ചെല്ലെങ്കിലും വായിച്ചെന്ന് ഞാൻ കരുതുക. ചെറിയ കഥയെങ്കിലും എന്നെ അത് ചിന്തിപ്പിച്ചു. ഒരു മനുഷ്യൻ ഒരു ഇരുട്ടുള്ള സമയത്ത് ഒരു നദീതീരത്തോടെ വന്നുകൊണ്ടിരിക്കുക, കാലയിൽ എന്തോ ഒരു കല്ല് പോലെ, ഒരു സഞ്ചി നിറച്ചൊരു കല്ല് പോലെ എന്തോ തട്ടി. ഇവനടുത്ത് തുറന്നപ്പോൾ കുറെ കല്ല്, ഇവൻ ഇതെന്നറിയ, ഇവൻ്റെ വീട്ടിലോട്ട് കുറച്ച് ദൂരമുണ്ട്, ഇരുട്ടാ. ഇവന് ഓരോ കല്ലെടുത്ത് ആ നദിയിലോട്ട് എന്ത് ചെയ്തു, ഗ്ലും സൗണ്ട് കേട്ടപ്പോൾ സന്തോഷമാണ്, ചെറുപ്പക്കാരനാ, വീണ്ടും എടുത്തു കഴിഞ്ഞു ഗ്ലും. ഈ ഗ്ലും ഗ്ലും കേട്ടോണ്ട് അവൻ എന്ത് ചെയ്യുക, വീട്ടിൽ ചെന്നപ്പം അതിനകത്ത് 2 കല്ലുണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ അത് 2 രക്തങ്ങളായിരുന്നു. പ്രിയമുള്ളവരെ, സമയം ഇതുപോലെയാണ്. 70 വയസ്സ് വരെ ജീവിക്കുന്നവൻ താൻ ഭൂമിയിൽ ജീവിച്ച 370 മിനിറ്റുകൾക്ക് ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. നാം എറിഞ്ഞു കളയുന്ന വിലയേറിയ രക്തങ്ങൾ, മറിയത്തിലുള്ള കർത്ത പറഞ്ഞു, ഇവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും ഇവളോട് അപഹരിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സമയത്തെ നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സൗരങ്ങളെ, യഹോവയും അവൻ്റെ ബലത്തെയും തിരുവിൻ, അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പിൻ. എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് എനിക്ക് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. പ്രിയ സൗരങ്ങളെ, ഇനി നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് റെയ്നാർഡ് ബോങ്കയോ, ഞാൻ ചുമ്മാ പേര് പറയുന്നുള്ളു കേട്ടോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗനെ ഈ സഭയെ കൊണ്ട് നിർത്തിയാൽ പരിശുദ്ധാത്മാവിൽ അവർക്കൊറ്റ കാര്യം പറയുകയാണെന്ന് ഞാൻ വിശ്വസിക്കുക, നിങ്ങളുടെ വിലയേറിയ സമയം ദൈവത്തിന് കൊടുക്കാതുള്ള എല്ലാ ഓട്ടവും അവസാനിപ്പിക്കുക. എഴുതി വെക്ക് ഹൃദയത്തിൽ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രതം അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രതം ജാഗരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആദത്തിൻ്റെ ഹൗവിടെയും ആ കൂട്ടായ്മയിലേക്ക് ദൈവം തിരിച്ചു വരുത്തിയ കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ശ്രദ്ധിക്കുക, കർത്താവ് ഇവരെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് അവരെ പഠിപ്പിച്ചു ഇതൊരു പരീശന്മാർ ചെയ്യുന്ന പോലൊരു മതമല്ല, ചർച്ചിൽ പോകുന്നു, ബൈബിൾ വായിക്കുന്നു, സ്തോത്രാഴ്ച ഇടുന്നു, ട്രാക്ട് കൊടുക്കുന്നു, പിന്നെ അത്യാവശ്യം രോഗികളെ വിസിറ്റ് ചെയ്യുന്നു, പിന്നെ തമ്മിൽ തമ്മിൽ നിന്ന് കാണുന്നു. കർത്താവ് പറഞ്ഞ, കർത്താവ് പരീശന്മാരതെല്ലാം ചെയ്യുന്ന, പരീശന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഞെട്ടു. ഇനി വളരെ ശ്രദ്ധിക്കണം, 5 മിനിറ്റ്. കർത്താവ് പറഞ്ഞു, ആദ്യത്തെ ഉദാഹരണം ഇമ്മാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. ഇത് ഏത് കണ്ടോ, അവരെ കണ്ണുപിടിച്ച് നോക്കി അങ്ങോട്ട്, വൈൻ ആൻഡ് ദ ബ്രാഞ്ചസ്, വൈൻ ആൻഡ് ദ ബ്രാഞ്ചസ്. വളരെ വ്യക്തമായിട്ടൊരു കമാൻഡ് കൊടുത്തു. നമ്മൾ ആരും അനുസരിക്കാൻ അത്ര താല്പര്യം കൊടുക്കാത്തൊരു കമാൻഡാണ്, വസിപ്പിൻ, അബൈഡ് ഇൻ മീ, ഇറ്റ്സ് എ കമാൻഡ്. പിന്മാർക്ക് മുന്തിരിവള്ളിയൊക്കെ നട്ട് വളർത്തിയവരൊക്കെ കാണുമോടെ, അവർക്ക് മനസ്സിലായി, ഓ ഇതാണ് സംഭവം, ഇതൊരു ദിവസത്തെയോ ചില മണിക്കൂറുകളോ പരിപാടിയല്ല, ഇതൊരു വൈനാണ്, ഈ വൈനിൽ ഇങ്ങനെ ചേർന്ന് വസിക്കുമ്പം ഒരു ജീവൻ അകത്തോട്ടൊഴുകും. എന്നിട്ട് കർത്താവ് ആ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഫലം കഴിക്കാൻ. ദൈവത്തിന്റെ ഗ്ലോറി അടുത്ത് തന്നെയെന്നറിയോ കർത്താവ് പറഞ്ഞത്, ക്ഷമിക്കണം ഞാൻ അങ്ങനെ പറയുന്നതിൽ, എനിക്ക് നിന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ ഭൂമിയിൽ ഫലങ്ങൾ ഇല്ല. വൈനയിൽ എവിടെയാ മുന്തിരിങ്ങ കായ്ക്കുന്നേ? മുന്തിരിങ്ങ എവിടെ കായ്ക്കുന്നേ? ബ്രാഞ്ചസ്. അബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ, ഞാൻ ഐ എൻ യു, അതായത് കർത്താവ് പറഞ്ഞു എന്നിൽ വസിപ്പീൻ. നമ്മൾ പ്രാർത്ഥിക്ക, ദൈവമേ ഇത് റവലേഷൻ ആയിട്ട് നീ എന്റെ ഉള്ളിൽ തരണമേ. അബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ അബൈഡ് ഇൻ യു. എന്നിൽ വസിപ്പീൻ, നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. ഇനി ഇവർക്ക് സസ്യലോകത്തിലെ ഒരു ഉദാഹരണം ഇവർക്ക് മനസ്സിലായോ എനിക്കറിയില്ല. കർത്താവ് വീണ്ടും അവരെ കാണിച്ചു കൊടുത്ത് രണ്ടാമത്തെ ഉദാഹരണം ഇതാ. എനിക്കൊന്ന് കർത്താവ് ഈ ഗുരുശിഷ്യ ബന്ധമായതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴായിരിക്കും പഠിപ്പിക്കുന്നത്. ആട്ടിൻകൂട്ടത്തെ ഇടയതയും കണ്ടിട്ട് അനിമൽ വേൾഡ്, സസ്യലോകത്തിൽ നിന്നൊരു ഉദാഹരണം കൊടുത്തു, ദ വൈൻ ആൻഡ് ദ ബ്രാഞ്ചസ്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. സെക്കൻഡ്, ആനിമൽ വേൾഡ്, ഈ ജന്തുലോകത്തിൽ ഇവരൊക്കെ ആടിനെയൊക്കെ വളർത്തിയത് കർത്താവ് സി ദ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്, ഇടയനും ആടുകളും. നമ്മളെക്കാട്ടിൽ അവർ, കാരണം അവർ ഇടനെ ആടിനെയൊക്കെ വളർത്തുന്നവരാ, ഇടയനും ആടുകൾ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇടയനും ആട് നമ്മൾ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ, എന്റെ ആടുകൾ പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. രണ്ടു മൂന്നിടത്ത് പറയുന്നുണ്ട്, രണ്ട്, എന്റെ ആടുകൾ എന്റെ ശബ്ദം അറിയുന്നു, എന്റെ ശബ്ദം അറിയുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവയെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകട്ടെ. ഓ ഷെപ്പേർഡാണ്, ഷെപ്പേർഡ് ആൻഡ് ഷീപ്പ്. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം തൻ്റെ ശിഷ്യന്മാർക്ക് ആത്മാവിലൂടെ പൗലോസിലൂടെ അല്ലെ മുമ്പ് തന്നെ കൊടുത്തായിരുന്നു ഈ മനുഷ്യലോകത്തിൽ നിന്നൊരു ഉദാഹരണം കൊടുത്തു, മാരിയേജ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇനി ഇവിടെ അതിനെക്കുറിച്ച് എത്ര ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇനിമേൽ ഇവർ രണ്ടല്ല ഒന്നത്രേ, ഇവർ രണ്ടല്ല ഇവർ ഒന്നത്രേ. ഇവിടെ ഇരിക്കുന്ന വിവാഹം കഴിഞ്ഞവരും കഴിയാത്തവരുമേ, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ യു ആർ എൻഗേജ്ഡ്, ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞു ടു ദ മോസ്റ്റ് വണ്ടർഫുൾ പേഴ്സൺ ഇൻ ദ ഹോൾ യൂണിവേഴ്സ്, ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകന്റെ പറഞ്ഞൊരു ഒരു വാക്ക് വായിക്കാമോ? ജോൺ ചാപ്റ്റർ 3:29. ജോൺ ചാപ്റ്റർ 3:29, യോഹന്നാന്റെ സുവിശേഷം 3:29 വാക്യം. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, ഗ്ലോറി ടു ഗോഡ്. ഇവൻ എന്ത് കണ്ട? ഇവൻ അത്ഭുതം കണ്ടല്ലേ സന്തോഷിക്കുന്നത്, അത്ഭുതമൊക്കെ കണ്ട് ഇവന്റെ മണവാളന്റെ സ്നേഹിതൻ ഫ്രണ്ട് Rejoice greatly because of the bridegroom's voice. മണവാട്ടി ഉള്ളവൻ അവിടെ കർത്താവ് യോഹന്നാൻ സ്നാപകൻ മണവാള മണവാട്ടി ബ്രൈഡ്ഗ്രൂം പറഞ്ഞിട്ട് പറയാണ് ഈ വാക്ക് നിങ്ങൾ ഹൃദയത്തെ കുറിച്ചിട്ടോണേ. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു, ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. ഓ, അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇപ്പം വൈൻ ആൻഡ് ദ ബ്രാഞ്ചസ്, ഓക്കെ മനസ്സിലായി, പിന്നെ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്. നമ്മൾ കുറേയൊക്കെ നമ്മൾ ആടിനെ വളർത്തിയിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, കുറച്ചൊക്കെ പിടികിട്ടി. മാരിയേജ് ഞാൻ ചോദിക്കട്ടെ, അപ്പം വിവാഹം കഴിയാത്ത അവരെങ്ങനെ അവർ വിചാരിക്കുക ഞങ്ങൾ വിവാഹം കഴിച്ചില്ല, ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? കർത്താവ് ഒരു ഉദാഹരണം കൊടുത്തു, ഹെഡ് ആൻഡ് ദ ബോഡി, ശരീരവും തലയും, തലയും ഹെഡ് ആൻഡ് ദ ബോഡി. എഫിസിയൻസ് മുഴുവൻ വായിക്കുക, തലയായവനിൽ നിന്ന്. കൊളോസ്സ് ലേഖനം വായിക്കുക, ഫിലിപ്പി ലേഖനം വായിക്കുക. ശരീരവും ഈ ഹെഡും, നിങ്ങളൊക്കെ സയൻസൊക്കെ ഒത്തിരി പഠിച്ചവരാ, ഇത് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ എവറിത്തിങ് ഈ കർത്താവുമായിട്ട് ഒരു കണക്ഷനില്ല. പിന്നെയുള്ളവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതം. the vine and the branches, the shepherd and the sheep, the bridegroom and the bride, the body and the head. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രിയ സ്വരങ്ങളെ, നമുക്ക് സന്തോഷമില്ലയോ? മണവാളൻ്റെ സ്വരം കേൾക്കുക, നമുക്ക് സന്തോഷമുണ്ടാവും. മുമ്പോട്ട് പോകണമെന്നറിയാതെ ഒരു ഗൈഡൻസ് അല്ല, പറയും ഒരു ഗൈഡൻസും ഇല്ല. എന്താ കർത്താവ്, എനിക്കറിയത്തില്ല എവിടെ പോകണ്ടേ, അടുത്ത് എന്ത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ വിവാഹം ആലോചന വരുന്നു, എന്താണ്, ഒത്തിരി 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 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഗൈഡൻസ്, ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്. എന്താ ചെയ്യേണ്ടത്? ഹെഡ് ആൻഡ് ദ ബോഡി. ചിന്തിക്ക, കർത്താവെ ഇതൊക്കെ ഒരു വെളിപ്പാടായിട്ട് അങ്ങനെ ഇവിടെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവൻ ഒരു പ്രത്യേകതനെന്നറിയാം. അവരെക്കുറിച്ചൊരു വാക്ക് എഴുതിയിട്ടുണ്ട്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവരവനെ. ഇനി ബൈബിളിലെ ഒരു കാര്യമൂടെ ഞാൻ പറയാം. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ അവർ പോയി. അപ്പോസ്തലപ്രവൃത്തിയിലും ഡിസൈപ്പിൾ ആൻഡ് ദ ടീച്ചർ പഠിപ്പിക്കുക. ലേഖനങ്ങളിൽ, ക്യാൻ യു ഷോ എ വേർഡ് ഡിസൈപ്പിൾ? കർത്താവ് അതിനെക്കാട്ടിലും ഉന്നതകരമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇൻ ക്രൈസ്റ്റ് ഡിസൈപ്പിളും ടീച്ചറുമായിട്ടുണ്ട്. പക്ഷേ എഫ് എസ് ലേഖനത്തിൽ 111 പ്രാവശ്യം ഇൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവരുടെ ഉള്ളിൽ വന്നു വസിക്കുക. ഇവർ കർത്താവിലും കർത്താവിടെ ഉള്ളിലും. ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്. പൗലോസ് പിന്നെയും പിന്നെയും പിന്നെ എഴുതുകയാണ്, ഇൻ ക്രൈസ്റ്റ്. ഫിലിപ്പി ലേഖനം, എഫ് എസ് ലേഖനം കണക്റ്റഡാ. കർത്താവേ നീ എന്നോട് സംസാരിക്കണം. എന്താ സംസാരിക്കണം എന്നറിയോ? കർത്താവ്, വാട്ട് ഇസ് മീനിങ് ഓഫ് ഇൻ ക്രൈസ്റ്റ്? നീ എനിക്ക് മനസ്സിലാക്കി തരണം കർത്താവേ. നീയുമായിട്ടുള്ള ഐൻറ്റിമേറ്റ് റിലേഷനിലേക്ക് കടന്നു വരുവാനായിട്ട് നീ എന്നെ സഹായിക്കണമേ. പ്രിയ സൗരങ്ങളെ, എന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ട സാധു സുന്ദർ സിംഗ്, ഒത്തിരി പേരുടെ സ്റ്റോറി നമുക്കറിയാം. ഭക്സിംഗ് എന്ന് പറഞ്ഞ മനുഷ്യൻ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഭക്സിംഗ്? ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ചൊരു മനുഷ്യനായത്, രക്ഷിക്കപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് റോഡിൽ കുറച്ചു നാൾ കടന്നു. നല്ല ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാ. കർത്താവ് എന്ത് പറഞ്ഞാലേ അത് പുള്ളി ചെയ്യത്തുള്ളൂ. ഒരിക്കൽ രാത്രി 12 മണിക്ക് ട്രാക്ട് കൊടുക്കുക റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം ഒരാളെ കണ്ടിട്ട് പുള്ളി ചോദിച്ചു, ഇതൊന്നും മെഡിക്കൊന്ന് വായിക്കാവോ? മറ്റേ പുള്ളി ദേഷ്യം കയറി നിൽക്കുക. പുള്ളി പറഞ്ഞു, പുള്ളിക്ക് ഭയങ്കര ദേഷ്യത്തിൽ ടെൻഷൻ നിൽക്കുക, പുള്ളി ഒന്ന് പോടൂ, രാത്രി 12 മണിക്ക് ഇത് വായിക്കാൻ കണ്ട സമയം. അപ്പം ഭക്സിംഗ് ചോദിച്ചു, നിങ്ങൾക്കൊരു 5 രൂപ നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, അന്ന് 5 രൂപ വലിയ വിലയുള്ളതാണ് കേട്ടോ, നിങ്ങൾ അത് കിട്ടാതെ നിങ്ങൾ പോവോ? ആ മനുഷ്യൻ ഭയന്നു പോയി. കാരണം ഈ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഒരു 5 രൂപ മിസ്സായിക്ക, അയാൾക്ക് മറ്റേ എടുക്കുന്നവൻ മിസ്സായിട്ട് 5 രൂപയുടെ ടെൻഷനിൽ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കൃത്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് 5 രൂപ പോയാൽ നിങ്ങളത് കിട്ടാതെ പോകുമോ? ഇയാൾ ഭയപ്പെട്ടു പോയി. എടാ, ഇയാൾ എങ്ങനെ അറിഞ്ഞ് എൻ്റെ 5 രൂപ പോയെന്ന്? അന്ന് രാത്രി സുവിശേഷം കേട്ട് ആ മനുഷ്യൻ രക്ഷ പ്രാപിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഒരിടത്തോട്ടിലും പറഞ്ഞു, ഒരാൾ സ്പീഡിൽ ധൃതിച്ച് പോവാ. കർത്താവ് പറഞ്ഞു, അവനെ നിർത്താൻ പറഞ്ഞു. പുള്ളി എന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് നിക്കി നിക്കുക. പുള്ളി പറഞ്ഞു, എടോ. രണ്ടാമത് അയാൾ ഇവിടെ ധൃതി വെച്ച് പോവുക. പുള്ളി പറഞ്ഞു, നിക്ക് സ്റ്റോപ്പ്. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു, ഞാൻ വളരെ അത്യാവശ്യമായിട്ട് കാര്യം ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ ഈ സമയത്ത് എൻ്റെ അടുത്ത് വരരുത്. പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവുള്ളിൽ ബോധ്യം കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു, സ്റ്റോപ്പ്, 1 മിനിറ്റ്, തനിക്ക് എന്താ പറയാനുള്ളേ? കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആത്മാവിൽ സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു, നിങ്ങളതിനെ തക്ക സമയത്ത് എന്നെ തടഞ്ഞതും. എന്നിട്ട് ഭക്സിംഗ് ആദ്യം പറഞ്ഞു, ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം പോയി ചെയ്തോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് സുവിശേഷം പറഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു, നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ച കാര്യം ചെയ്തോളാം പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ ആത്മഹത്യ എന്ന പരിപാടിയില്ല, കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുക. അക്ഷരത്തിൻ്റെ ലോകത്ത് നിന്ന് ആത്മാവിൻ്റെ ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവേ നീ എന്നെ കൈപിടിച്ച് കയറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുത്ത് ഓഫീസിൽ തൊട്ടടുത്തിരിക്കുന്നവൻ ആത്മഹത്യ ചെയ്യുന്നില്ല, ചെയ്യാൻ തീരുമാനമില്ലെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? അവൻ്റെ കുടുംബം തകർച്ചയുടെ വക്കിലല്ലെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അത് ചിലർക്ക് വേണ്ടി ദൈവം റിസർവ് ചെയ്ത കാര്യമല്ല, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ജ്ഞാനം തരണമേ. കൃപ തരണമേ, വാക്കുകളെ തരണമേ, വിസ്ഡം തരണമേ, നിന്റെ വചനത്തെ എൻ്റെ ഉള്ളിൽ സ്ഥിരമാക്കണമേ. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത് ഉലയിലൊഴുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ സൗജന്യമായി നിങ്ങൾക്ക് കിട്ടിയത്, സൗജന്യമായി കൊടുത്തത് കൊണ്ട് എന്ത് നഷ്ട സഹോദരങ്ങളെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആത്മാവിനാൽ നീ എന്നെ നടത്തണമേ. രണ്ട് വാക്യങ്ങളുടെ വായിച്ചതിന് അവസാനിപ്പോൾ ഉത്തമഗീതങ്ങൾ അതിൻ്റെ രണ്ടാം അധ്യായം എട്ടാം വാക്യം, അഞ്ചാം അധ്യായം രണ്ടാം വാക്യം. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതുക്കളിൽ നിന്ന് മുട്ടുന്ന എൻ്റെ ദ വോയിസ് ഓഫ് മൈ ബിലവഡ്, വാതുക്കളിൽ നിന്ന് മുട്ടുന്ന എൻ്റെ പ്രിയന്റെ സ്വരം. ഇത് കേൾക്കാതെ പ്രിയ സൗരങ്ങളെ, ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് എന്നോട് നീ സംസാരിക്കണം. ഇനി നിങ്ങൾ അതിൻ്റെ രണ്ടിൻ്റെ എട്ട് ഒന്ന് വായിച്ചാട്ടെ. രണ്ടിൻ്റെ എട്ട്, ദ വോയിസ് ഓഫ് മൈ ബിലവഡ്. വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നു ദ വോയിസ് ഓഫ് മൈ, അതാ ദ വോയിസ് ഓഫ് മൈ ബിലവഡ്, ബിഹോൾഡ് ഹി കമ്മിങ്, ലീപ്പിംഗ് അപ്പോൺ ദ മൗണ്ടൻസ്, സ്കിപ്പിംഗ് അപ്പോൺ ദ ഹിൽസ്, ദ വോയിസ് ഓഫ് ദ ബിലവഡ്. പ്രിയ സൗരങ്ങളെ, നമ്മൾക്ക് ലാക്ക് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പ്രൊമോഷൻ അല്ല സൗരങ്ങളെ, പ്രൊമോഷൻ അല്ല. പ്രൊമോഷനോ വീടോ വണ്ടിയോ ഒന്നും അല്ല എനിക്ക് നിങ്ങൾക്ക് ലാക്ക് ചെയ്തിരിക്കുന്നത്, ദ വോയിസ് ഓഫ് അവർ ബിലവഡ്. ഞാൻ ചോദിക്കട്ടെ, ദൈവശബ്ദം കേട്ട ഒത്തിരി പേരുണ്ടായിരിക്കും ഇവിടെ, പക്ഷെ ഇപ്പൊ കേൾക്കുന്നില്ല. കൈസൂരി സൗരനോട് പറ, സൗര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. മുമ്പ് കേട്ട പോലെ കർത്താവിന് സന്നിധി ഇരിക്കുക, കർത്താവെ കുറവുകളാണെങ്കിൽ ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുക. കർത്താവെ നിന്റെ ഇമ്പകരമായ ശബ്ദം, ഐ വാണ്ട് യുവർ ഗൈഡൻസ് ലോർഡ്. കർത്താവെ നിന്റെ ആ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് വേണ്ടത്. ഒരു പഴയ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, അത് ആത്മീയഗാനം ഒന്നും അല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. അയാൾ പറഞ്ഞതാണ്, ദ വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ. അപ്പോൾ നമ്മുടെ മരണം നമുക്കറിയില്ല, കർത്താവിൻ്റെ വരവെപ്പോഴും അറിയില്ല, പക്ഷെ നമുക്ക് ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്. ഉറക്കത്തിൽ നിന്നൊക്കെ നമുക്ക് എഴുന്നേൽക്കാം. കർത്താവെ നിന്റെ ആത്മാവ് നീ എന്നെ സഹായിക്കണമേ. അതിനായിട്ട് നമ്മൾ വിചാരിക്കുക, എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതൊരു കോമ്പസാണ്, ഈ കപ്പലിലൊക്കെ ഉപയോഗിക്കുന്നൊരു കോമ്പസ് പോലെ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പിള്ളേർക്ക് മനസ്സിലാകാൻ കാരണത്തൊരു സാധനമുള്ള ജി പി എസ് അല്ലേ, അതിനകത്ത് കറക്റ്റ് വഴി പറഞ്ഞു തന്നിട്ടിരിക്കും. നമ്മുടെ ആത്മാ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, ഇതിലെ പോവുക, ഇത് പറഞ്ഞാൽ മതി, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കൊന്നും അറിയത്തില്ലയോ, ദൈവം നമുക്ക് ആത്മാവിൻ്റെ വചനങ്ങളെ നാവിൽ തരും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങളിതാണ് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ നടത്തും, അതിനകത്തൊരു സംശയമില്ല. അല്ലാതെ ഇവിടെ ഒന്നുകൊണ്ട് അത്തിമരങ്ങൾ പൂക്കാൻ പോവുകയാണെന്നും നിങ്ങൾക്ക് അത്തിമരങ്ങൾ പൂത്ത് എസ്റ്റേറ്റ് മേടിക്കാൻ പോകുന്നെന്നും ഞങ്ങൾ പ്രസംഗിക്കത്തില്ല സൗരങ്ങളെ. മുന്തിരിവള്ളി ഫലങ്ങൾ കായ്ക്കുന്നില്ല എങ്കിലും ആലകൾ ആട്ടിൻകൂട്ടം നശിച്ചു പോയാലും ഞാൻ എൻ്റെ കർത്താവിൽ സന്തോഷിക്കും. കാരണം ദ സോവറിൻ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാലുകളെ പിടമാൻ്റെ കാലുപോലെയാക്കുന്നു, എൻ്റെ പ്രിയനിരിക്കുന്ന ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ